നന്മയും തിന്മയും, നീതിയും അനീതിയും, സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും എങ്ങനെ നിർവചിക്കും? ഇവ തമ്മിൽ എങ്ങനെ വേർതിരിക്കും? മതനിഷേധികൾ എന്തു പറയുന്നു? ഇസ്ലാമിന് പറയാനുള്ളത് എന്താണ്?
മതനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ശരി എന്നത്, നന്മ എന്നത്, നീതി എന്നത് ഇതൊക്കെ കേവലം ആപേക്ഷികമാണ്. ഇത് ഞാൻ എന്റെ വകയായി പറയുന്നതല്ല, മറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ എഴുത്തുകളിൽ ഒക്കെ ധാരാളമായി വന്നിട്ടുള്ള കാര്യമാണ് ഈ ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് നന്മയാണെന്ന് തോന്നുന്നതാണ് എനിക്ക് നന്മ, എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നത് എനിക്ക് തെറ്റാണ്, വേറെ ഒരുവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്മയാണെന്ന് തോന്നുന്നത് എനിക്ക് അവന് തിന്മയായിരിക്കും, എനിക്ക് ഒരു ഉപദ്രവമാണെന്ന് തോന്നുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ന്യായമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ അവസ്ഥയിൽ ജനങ്ങൾ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു കൊലപാതകിയെ സംബന്ധിച്ചിടത്തോളം അവന് കൊല്ലാൻ അവന്റെ പല ന്യായങ്ങളും ഉണ്ടാകും. ലക്ഷോപലക്ഷം മനുഷ്യരെ കൊന്നൊടുക്കിയ ഈ മതനിഷേധികളുടെ ആചാര്യന്മാർക്ക്, കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്ക് അവരുടെ തത്വങ്ങളുണ്ടായിരുന്നു, അവരുടെ ന്യായങ്ങളുണ്ട്. ആളുകളെ കൊല്ലാൻ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നവർ, ഭ്രൂണഹത്യ നടത്തുന്നവർ, കുട്ടികളെ ദാരിദ്ര്യത്തിന്റെ പേരിൽ കൊന്നുകളയുന്നവർ, അവർക്ക് ന്യായമുണ്ട്, അവരുടെ ന്യായം. മതനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അത് എതിർക്കാൻ പാടില്ല, കാരണം ശരി ആപേക്ഷികമാണ്, നന്മ ആപേക്ഷികമാണ്, തിന്മ ആപേക്ഷികമാണ്. ഈ വാദപ്രകാരം ഒരാൾ വേറൊരാളെ ഉപദ്രവിച്ചാൽ, അവന്റെ സ്വത്ത് കവർന്നെടുത്താൽ, അവന്റെ സ്ത്രീകളെ ഉപദ്രവിച്ചാൽ, അവനോട് ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ അവന് പറയാം തെറ്റ് നിനക്കാണ്, എനിക്കിത് തെറ്റല്ല, എനിക്കിത് ശരിയായിട്ടാണ് തോന്നുന്നത്, എനിക്കിത് ശരിയായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ തിരിച്ചു പറയുകയാണ്, ശരി, നിനക്കത് ശരിയാണെന്ന് തോന്നിയാലും നീ എന്നെ ഉപദ്രവിക്കരുത്. അപ്പൊ അവൻ പറയണം, ആരാണ് പറഞ്ഞത് ഇത് ഉപദ്രവമാണ്, ഇതെങ്ങനെ ഉപദ്രവമാണെന്ന് പറയും. ഇതാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികളുടെ ഈ ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. വ്യഭിചാരിക്ക് അവന്റെ ന്യായമുണ്ട്, മുഴുക്കുടിയന്, മദ്യത്തിൽ മുങ്ങിയവന്, അത് വിൽക്കുന്നവന്, അത് കച്ചവടം ചെയ്യുന്നവന്, അബ്കാരി മുതലാളിക്ക്, അവനത് ശരിയാണ്, അവനത് തിന്മയല്ല, അവനത് നന്മയാണ്. വഞ്ചകന് അവന്റെ വഞ്ചനയ്ക്ക് ന്യായങ്ങൾ ഉണ്ടാകും, കൊള്ളപ്പലിശക്കാരന് അവനവന്റെ ന്യായമുണ്ടാകും, ആത്മഹത്യ ചെയ്യുന്നവന് അവന്റെ ന്യായമുണ്ടാകും, അവനത് തിന്മയല്ല, അവനത് നന്മയാണ്. പ്രിയമുള്ളവരെ, ഇത് പച്ചമലയാളത്തിൽ നമ്മുടെ നാട്ടിൽ എഴുതി വച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മതനിഷേധികളുടെ ഒരു നേതാവ്, ജബ്ബാർ എന്ന നേതാവ്, അയാൾ ജൂലൈ 7, 2019 എഴുതിയ ഒരു കുറിപ്പാണ്. ആത്മഹത്യയും ഇസ്ലാമും എന്നതാണ് തലക്കെട്ട്. അയാൾ പറയുകയാണ്, ഇന്ന് ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് മനുഷ്യർക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ആത്മഹത്യ കാണപ്പെടുന്നത് കാട്ടിലും മറ്റും മൃഗതുല്യരായി ജീവിക്കുന്ന അപരിഷ്കൃത സമൂഹങ്ങളിലാണ്. നോക്കണം, മുസ്ലിം സമൂഹങ്ങളിൽ എവിടെയും, മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ, അവർക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ, അവരിൽ മുസ്ലിമീങ്ങളിൽ മറ്റുള്ളവരെ തട്ടിച്ചു നോക്കിയാൽ ആത്മഹത്യ എന്ന് പറയുന്നത് അതിന്റെ ശതമാനം വളരെ കുറവാണ്, വളരെ കുറവാണ്. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം, മതനിഷേധികൾ കുട്ടികളെ സംശയത്തിലാക്കാൻ അവർ കൊണ്ടു നടക്കുന്ന ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ വിശ്വാസം, അതുകൊണ്ട് അവർക്കിടയിൽ ആത്മഹത്യ കുറവാണ്. അപ്പോ ഇയാൾ അതിനെ എങ്ങനെയെങ്കിലും വക്രീകരിക്കാൻ, അങ്ങനെ അതിനെങ്കിലും എങ്ങനെയെങ്കിലും മോശമാക്കാൻ പറയുകയാണ്. ആത്മഹത്യ ആരിലാണ് കുറവ്? അപരിഷ്കൃതരായ ആളുകളിൽ, കാട്ടിൽ ജീവിക്കുന്നവരിൽ, ആദിവാസികളിൽ. എന്നാലോ എന്നിട്ട് എഴുതുകയാണ്, യാ സുബ്ഹാനല്ലാഹ്, ഒരുവന്റെ ബുദ്ധി തലതിരിഞ്ഞു പോയാൽ, അത് കീഴ്മേൽ മറിഞ്ഞാൽ, പിന്നെ അവൻ എന്താണ് പറഞ്ഞുകൂടാത്തത്? അവന് നന്മ തിന്മയാണ്, അവന് തിന്മ നന്മയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അധോഗതിയാണ് അവൻ പുരോഗമനമായി കാണുന്നത്. മനസമാധാനം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അത് വിവരമില്ലായ്മയാണ്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ കേൾക്കുക അവന്റെ, അയാളുടെ വാക്കുകൾ അയാൾ പറയുകയാണ്. അതേസമയം നമ്മൾ പറയാറുണ്ടല്ലോ, എവിടെയാണ് മതനിഷേധം കൂടുതൽ, എവിടെയാണ് ആത്മഹത്യ കൂടുതൽ? ഇവർ വളരെ വലിയ സന്തോഷത്തിൽ ജീവിക്കുന്ന നാടുകൾ, രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ, കണക്കുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. മതനിഷേധം അത് അരഞ്ഞു തകർക്കുന്ന നാടുകളിൽ അവിടെയുള്ള ആത്മഹത്യകളുടെ കണക്കെടുത്തു നോക്കൂ. മുസ്ലിമീങ്ങളുടെ നാടുകളിൽ അത് 6-ാം നൂറ്റാണ്ടിലേക്ക് എന്ന് പറഞ്ഞ് ഈ വിവരദോഷികൾ പരിഹസിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, ആ ഉജ്ജ്വലമായ 6-ാം നൂറ്റാണ്ടിന്റെ ആളുകൾ, അതിനെ മാതൃയാക്കുന്ന ആളുകൾ, അവരുടെ രാജ്യങ്ങളിൽ ഇത് തുലവും കുറവാണ്. എന്നാൽ അതിനെ ഇയാൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? എവിടെയാ കൂടുതൽ? ഇവന്റെ ആളുകളുടെ നാടുകളിലാണ്. അതേക്കുറിച്ച് പറയുകയാണ്. അതേസമയം ഇയാൾ എഴുതുകയാണ്, അതേസമയം നാഗരികതയുടെ ഉന്നതിയിൽ വിരാജിക്കുന്ന, നാഗരികതയുടെ അഥവാ സിവിലൈസ്ഡ് ആയ സമൂഹങ്ങൾ എന്നാണ് അയാൾ പറയുന്നത്, നാഗരികതയുടെ ഉന്നതിയിൽ വിരാജിക്കുന്ന ആധുനിക പരിഷ്കൃത നഗര സമൂഹങ്ങളിൽ വളരെ ഉയർന്ന ആത്മഹത്യ നിരക്കാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ആത്മഹത്യ ഒരു തെറ്റാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. നോക്ക്, നിങ്ങൾ നേരെ തലതിരിഞ്ഞ് മനസ്സിലാക്കുന്നത്, കാരണം ആത്മഹത്യ ചെയ്യുന്നവൻ കൂടുതൽ അധികവും തുണിയുഴിഞ്ഞ് നടക്കുന്ന ആളുകളുള്ള രാജ്യങ്ങളിലാണ്. വൃത്തികേടും മതനിഷേധവും ഒക്കെ കൂടിയ രാജ്യങ്ങളിലാണ് ആത്മഹത്യ കൂടുതൽ. അപ്പൊ ഇവന്റെ തലതിരിഞ്ഞ ബുദ്ധി പ്രകാരം ഇയാൾ പറയുക, അതുകൊണ്ട് ആത്മഹത്യ തിന്നെയാണെന്ന് പറയാൻ സാധിക്കില്ല. ബാക്കി കേൾക്കണം നിങ്ങൾ, മുസ്ലിമീങ്ങളിൽ എന്തുകൊണ്ടാണ് ആത്മഹത്യ കുറവ്? ഇയാൾ എഴുതുകയാണ്, ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും തങ്ങളുടെ മതവിശ്വാസം വകവെച്ചു തരുന്നില്ല. അതിനും കൂടി സ്വാതന്ത്ര്യമില്ല. അതുപോലെ സ്വയം മരിച്ചു രക്ഷപ്പെടാനുള്ള അറിവ് പോലുമില്ല. സ്വയം മരിച്ച് രക്ഷപ്പെടാനുള്ള അറിവ് പോലുമില്ല എന്നതും തന്നെയാണ് ഒരു സംശയവുമില്ല. മുസ്ലിങ്ങൾക്കിടയിലും ആത്മഹത്യാ നിരക്ക് താരതമ്യേന കുറഞ്ഞു കാണാൻ കാരണം മതനിഷേധിക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. നിഷേധിച്ചാൽ യാഥാർത്ഥ്യങ്ങൾ അവനെ നോക്കി പരിഹസിക്കും. അതുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല, പകരം വളച്ചൊടിക്കുകയാണ്. എന്നിട്ടോ പിന്നെ മഹാനവറുകളുടെ വക ആത്മഹത്യക്കുള്ള അതിന്റെ വിധി എന്താണ്? എന്താണ് ആത്മഹത്യയുടെ വിധി എന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? അതിനുശേഷം പറയുകയാണ്, ഇനി ആത്മഹത്യയെക്കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി പറയാം. ആത്മഹത്യയെക്കുറിച്ചുള്ള മൂപ്പിലാന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എല്ലാത്തിനെ കുറിച്ച് പറയാം. കൊലപാതകത്തെക്കുറിച്ച് അയാൾക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാകും, വ്യഭിചാരത്തെക്കുറിച്ചുണ്ടാകും, എന്തിനെ കുറിച്ചും വ്യക്തിപരമായ അഭിപ്രായം പറയാം. കാരണം ഇതൊക്കെ ആരും തീരുമാനിക്കാൻ ആരുമില്ലല്ലോ, തീരുമാനിക്കാൻ ആരുമില്ല, നിരീക്ഷകനില്ല, വിചാരണയില്ല, ഒന്നുമില്ല. അയാൾ പറയുകയാണ്, എന്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി പറയാം. ആത്മഹത്യ നന്മയോ തിന്മയോ എന്ന ചോദ്യത്തിന് ഉത്തരം ഒറ്റവാക്കിൽ പറയാനാവില്ല, അത് തീർത്തും ആപേക്ഷികമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒക്കെ ആപേക്ഷികമാണ്, എല്ലാം ആപേക്ഷികമാണ്. ഒരുത്തരത് തിന്മയെന്ന് തോന്നുന്നത് വേറൊരുത്തര് നന്മയാണ്, വേറൊരുത്തര് നന്മയെന്ന് തോന്നുന്നത് ഒരുത്തരത് തിന്മയാണ്. അയാൾ എഴുതുകയാണ്, ആത്മഹത്യ അത് നന്മയായിത്തീരുന്ന സന്ദർഭങ്ങൾ വിവരിക്കുകയാണ്. ഇനി മറ്റൊരാൾ തനിക്ക് ജീവിതം അടുത്തു എന്ന് തോന്നിയതിനാലും, തന്റെ ജീവിതം കൊണ്ട് തനിക്കോ മറ്റുള്ളവർക്കോ വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് തോന്നിയതുകൊണ്ടും, അയാൾക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകളില്ലാത്ത സാഹചര്യത്തിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ അതിൽ നന്മയോ തിന്മയോ നിർണയിക്കാൻ ഒന്നുമില്ല. മരിച്ചാൽ പോയി ആത്മഹത്യ ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് ഇവരുടെ തലവന്മാർ, ഞാനെന്തിനു യുക്തിവാദി, ഞാൻ എന്തുകൊണ്ടൊരു യുക്തിവാദിയായി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയ വളരെ അറിയപ്പെട്ട ഒരു മതനിഷേധി ഉണ്ടായിരുന്നു. മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഡോക്ടറേറ്റ് നേടിയ ഒരു യുക്തിവാദിയാണ്. അയാൾ എന്താ ചെയ്തത്? അവസാനം വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു, മരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്. ഇനിയോ ഇയാൾ എഴുതുകയാണ് ബാക്കി. വേറൊരാൾ, വാർദ്ധക്യ സഹജമായ അവശതയാലോ മാറാവ്യാധി മൂലമോ തന്റെ ജീവിതം തന്റെ ബന്ധുക്കൾക്കും സമൂഹത്തിനും ഒരു ഭാരമായി തീരുന്നു എന്ന് ഒറ്റ ഉത്തമ ബോധ്യം മൂലം മറ്റുള്ളവർ ബുദ്ധിമുട്ടരുത് എന്ന ഉയർന്ന നീതിബോധത്തിൽ സ്വയം ദയാപഥത്തിന് വിധേയമാകുന്നു. സുഖമില്ലാത്ത ഒരാൾ ഇനി എന്നെ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടണ്ട എന്ന് കരുതി അയാൾ സ്വയം മരിക്കുകയാണ്. ഇയാൾ എഴുതി കൊടുക്കുകയാണ് എന്ത്? എങ്കിൽ അയാൾ ഒരു കുറ്റവാളിയല്ല. മാനദണ്ഡങ്ങൾ, അയാൾ ചെയ്തത് സാമൂഹ്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു ത്യാഗമായും നന്മയായും കണക്കാക്കാം. അപ്പൊ ചോദിക്കട്ടെ, അയാളെ കൊന്നാലും അപ്പൊ നന്മയാകണ്ടേ? അയാളെ കൊന്നാലും എന്തുകൊണ്ട് നന്മയാകൂല? അടുത്ത നിമിഷം അയാളുടെ രോഗത്തിനുള്ള മരുന്നത കണ്ടുപിടിക്കപ്പെടുകയാണ്. ഇവൻ തിരിച്ചു കൊടുക്കുമോ ജീവൻ? എന്താണ് ഇവൻ ചെയ്യുക? സഹോദരങ്ങളെ, എങ്ങനെയാണ് നന്മയും തിന്മയും തീരുമാനിക്കുക? യുക്തിവാദി എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നതിനുള്ള ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതായിരുന്നു വരും ദുനിയാവിലെ തത്വമെങ്കിൽ, ആളുകളുടെ ആദർശമെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലാഹു പറയുകയാണ്, സത്യം ഇവരുടെ തോതിവാസങ്ങളെയാണ് പിൻപറ്റിയതെങ്കിൽ ആകാശങ്ങളും ഭൂമിയും തകർന്നുപോയത്. നാം അവർക്കുള്ള ഉത്ബോധനവുമായി അവരിലേക്ക് ചെന്നിരിക്കുന്നു, എന്നാൽ അവർ അവരുടെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ്. എന്താണ് പ്രിയമുള്ളവരെ, ഇസ്ലാം മുസ്ലിമീങ്ങൾ ഏതാണ് നന്മയായി കാണുന്നത്, ഏതാണ് തിന്മയായി കാണുന്നത്? എന്താണ് നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള മാനദണ്ഡം? നന്മയും തിന്മയും വേർതിരിക്കാനുള്ള മാനദണ്ഡം അള്ളാഹുവിന്റെ വഹിയാണ്, അള്ളാഹുവിന്റെ സന്ദേശമാണ്, അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതാ ജനങ്ങളെ, നിങ്ങൾക്കുള്ള സന്മാർഗം, നിങ്ങൾക്കുള്ള വെളിച്ചം, നേർവഴി കാണിക്കുന്ന ഗ്രന്ഥം ഇതാ, നേർബുദ്ധിയോട് യോജിക്കുന്ന ആദർശം ഇതാ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം, ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി നടത്തുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു നന്മയുമില്ല, ആ നന്മ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടല്ലാതെ, ഒരു തിന്മയുമില്ല, ആ തിന്മയിൽ നിന്ന് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്തിട്ടല്ലാതെ. ഈ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ് മുസ്ലിം. അഫമൻ യംഷി മുഖിബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംഷി സവിയൻ അലാ സിറാത്തിൽ മുസ്തഖീം. അല്ലാഹു പറയുകയാണ്, അഫമൻ യംഷി മുഖിബൻ അലാ വജ്ഹിഹി, തന്റെ തലകുത്തി നടക്കുന്നവൻ, കൂരാ കൂരിരുട്ടിൽ മുങ്ങിയവൻ, അവനാണോ സന്മാർഗത്തിലായവൻ? അഹ്ദാ അമ്മൻ യംഷി സവിയൻ അലാ സിറാത്തിൽ മുസ്തഖീം, അതല്ല നേരായ പാതയിൽ നേർക്കുനേരെ നടക്കുന്നവനോ? അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വല്ലദീന കഫറു ഔലിയാഉഹും അത്താഗൂത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത് ഉലായിക അസ്ഹാബുൻ നാരിഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു അവനിൽ വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാണ്. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ഈ അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക്, ഈ ദുർമാർഗങ്ങളുടെ അന്ധാളിപ്പിന്റെ ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടുകളിൽ നിന്ന് ഇസ്ലാമിന്റെ തിളങ്ങുന്ന പാതയിലേക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഖദ് തറക്തുകും അലൽ ബൈദാ, വെളുവെളുത്ത ഒരു മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹ കനഹാരിഹ, അതിന്റെ രാവു പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ലാ യജീഉ അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, നശിച്ചവനല്ലാതെ എനിക്ക് ശേഷം ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. മുസ്ലിമിന് അറിയാം എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് പാപം, ഏതാണ് വൃത്തികേട്, ആരൊക്കെയാണ് അവന്റെ മഹ്റമുകൾ, അവന് വിവാഹബന്ധം പാടുള്ളവർ, പാടില്ലാത്തവർ, അവന്റെ മലമൂത്ര വിസർജനം നിർവഹിച്ചാൽ എങ്ങനെ വൃത്തിയാക്കണം എന്നത് തൊട്ട് മുസ്ലിമിന് അറിയാം. ഓരോ രംഗങ്ങളിലും അവന് അതാ മടങ്ങാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമുണ്ട്. മതനിഷേധിയോട് ചോദിക്കട്ടെ, നിനക്കെന്തുണ്ട്? നീ ആരിലേക്ക് മടങ്ങും? ആര് നിന്നെ നന്മ പഠിപ്പിക്കും? ആര് നിന്നെ തിന്മയിൽ നിന്ന് തടയും? എന്താണ് നിന്റെ മാനദണ്ഡം? സഹോദരങ്ങളെ ആലോചിക്കുക, വല്ലദീന കഫറു ഔലിയാഹും അത്താഗൂത്, ഇവരുടെ ഈ തിന്മയിലേക്ക് നയിക്കുന്ന, ഇവരുടെ ഈ യുക്തിവാദി എന്ന് പറയുന്ന ആൾ ദൈവങ്ങളും, ഇവരുടെ പിഴവയിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരും യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുൽമാത്ത്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഉലായിക അസ്ഹാബുന്നാർ ഹും ഫിഹാ ഖാലിദൂൻ, അവർ നരകാവകാശികളാണ്, അവരതിൽ ശാശ്വതരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കുറെ കുട്ടികളുണ്ടല്ലോ ഇസ്ലാമിനെ കുറിച്ച് യാതൊന്നും അറിയില്ല, ഒന്നും പഠിക്കാൻ തയ്യാറല്ല, ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കി അതിൽ ഇക്കണ്ട വിവരദോഷികളായ മതനിഷേധികൾ പടച്ചുവിടുന്ന ആശയക്കുഴപ്പങ്ങളിൽ അതും കേട്ടിങ്ങനെ നടക്കുകയാണ്. എന്നിട്ടോ ഇസ്ലാമിനെ കുറിച്ച് ഏതെങ്കിലും അവൻ വാലും തലയും മുറിച്ച് അവതരിപ്പിച്ച ചരിത്രത്തിൽ ഏതെങ്കിലും കഷ്ണമോ ഏതെങ്കിലും ഒരു ഹദീസിന്റെ കഷ്ണമോ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ടവൻ പോയി ചാടുകയാണ്. ഒന്ന് ചിന്തിക്കൂ, നീ ഒന്ന് ആലോചിക്കൂ, ഈ ഒരു സംശയത്തിന്റെ പേരിൽ, ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ അത് നീ വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കാതെ, അതേക്കുറിച്ച് ആലോചിക്കാതെ നീ പോകുന്നത് എവിടേക്കാൻ? നീ എത്തിയ സ്ഥലത്ത് നിന്റെ സംശയം തീർന്നോ? നീ പെട്ടുപോയ ഇരുട്ടിൽ നിന്ന് മോചിതനായോ? അല്ല, സംശയങ്ങളുടെ ആശയക്കുഴപ്പങ്ങളുടെ ചെളിക്കുടിയിലാണ് അവൻ വീണത്, അതിന്റെ കുഴിയിൽ മുങ്ങിയിരിക്കുകയാണ്. എന്താണ് അവൻ ഉപേക്ഷിച്ചു പോയത്? എന്തിനാണ് അവൻ ചെന്നുവിട്ടത്? ചിന്തിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഹദീസിൽ അങ്ങനെയല്ലേ, ഈ ചരിത്രത്തിൽ ഇങ്ങനെയില്ലേ? നിന്നോട് ചോദിക്കട്ടെ, നന്മയും തിന്മയും തീരുമാനിക്കാൻ നിന്റെ അരിയിൽ എന്ത് മാർഗമുണ്ട്? ഇതാ അള്ളാഹുവിന്റെ ഗ്രന്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ചെയ്ത നന്മയേത് തിന്മയേത് എന്ന് വേർതിരിച്ചു പഠിപ്പിക്കുന്നു. അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ അതാണ് നന്മ, അവൻ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് പാലിക്കുന്നത് കൊണ്ട് നിനക്ക് ഈ ലോകത്തും പരലോകത്തും സൗഭാഗ്യം വേണം. അള്ളാഹു തിന്മയെന്ന് പറഞ്ഞു വിലക്കിയത് അത് ചെയ്താൽ നിനക്ക് ഈ ലോകത്തും പരലോകത്തും ദൗർഭാഗ്യമാണ്, അതാണ് നിന്നെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, പഠിക്കുക, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അതെ, യുക്തിരഹിതമായ യുക്തിവാദം ഇസ്ലാം മറുപടി നൽകുന്നു.